പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങളുമായി സന്ധിക്കുവാൻ സന്ദർഭം ലഭിക്കാറുണ്ട്. വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പരസ്പരം അറിയാനും പറയാനും ഉത്ബോധിപ്പിക്കുവാനുമൊക്കെ ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന നിലയിൽ ഈ കൂടിക്കാഴ്ച ഫലപ്രദമാക്കി തീർക്കുവാൻ ശ്രദ്ധിക്കാറുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ ഇതുപോലെ അവന്റെ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നിങ്ങളുമായി കാണും എന്ന് വെച്ചപ്പോൾ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഗൗരവതരമായ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച ഒരു പ്രഭാഷണം നടത്തണമെന്ന് ഉദ്ദേശിച്ചില്ല. മറിച്ച് കുറച്ച് നാളുകളായി പ്രവാസികൾക്കിടയിൽ നാലുപേർ കൂടുമ്പോഴൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, ദുബൈയിൽ വിശേഷിച്ചും കൂടുന്നിടത്തൊക്കെ ആളുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ആശങ്കകൾ, അതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടതും കേട്ടതുമായ ചില വർത്തമാനങ്ങളൊക്കെ പങ്കുവെക്കുക, അത് നമുക്ക് ഫലവത്തായി തീരുന്നതാവട്ടെ ആ വർത്തമാനങ്ങൾ എന്ന് ആഗ്രഹിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ട ആത്മഹത്യകളെ കുറിച്ചായിരുന്നു. നാടിന്റെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കേരളം ഉൾപ്പെടെ ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? കൃഷി ചെയ്ത് നശിച്ചു പോവുക, മുതലിറക്കിയ പണം പോലും കിട്ടാതിരിക്കുക, മുതലിറക്കാൻ ബാങ്കിൽ നിന്ന് കടമെടുത്ത ലോണിന്റെ പലിശ അടക്കം ഭീകരമായ തുക അടയ്ക്കാൻ കഴിയാതെ കുടുംബസമേതം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളായിരുന്നു പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ സമയത്തൊക്കെയും എങ്ങനെയെങ്കിലും അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ കയറിക്കൂടിയാൽ രക്ഷപ്പെട്ട് കളയാം, അവിടെയൊക്കെ നല്ല സാമ്പത്തിക സുസ്ഥിതിയാണ് എന്ന് ചിന്തിച്ചു. നമ്മുടെ നാട്ടിലും ഈ കാർഷിക കടത്തിന്റെ പേരിലൊക്കെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചർച്ച നടന്നിരുന്നത് ബാങ്ക് പലിശയെക്കുറിച്ചും, ആ പലിശക്കണിയിൽ പെട്ടുകൊണ്ടാണ്, അതേപോലെ ബ്ലേഡ് കമ്പനിയുടെ പലിശയുടെ ഗണിയിലൊക്കെ പെട്ടുകൊണ്ടാണ് ആളുകൾ മരിക്കുന്നത്, പലിശയെക്കുറിച്ചൊക്കെ ചർച്ച നടന്നിരുന്നു. എന്നാൽ ഇതിലേറെയൊക്കെ ഭീകരമായി സാമ്പത്തിക രംഗത്ത് വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന രാജ്യങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന വാർത്തയാണ് പിന്നെ നമ്മൾ കേൾക്കുന്നത്. ആളുകളൊക്കെ കണ്ണുവച്ചിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് കൂട്ട ആത്മഹത്യകളുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയെന്നോ സാമ്പത്തിക മാന്ദ്യമെന്നോ ഒക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ചില കാര്യങ്ങൾ, അതിന്റെ അനുരണനം എന്ന നിലയിൽ പ്രവാസികൾക്കിടയിലും അസ്വസ്ഥതകൾ പടരാൻ തുടങ്ങി. നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും അറിയാത്തതുമായ വാർത്തകളൊക്കെ വെച്ച് നോക്കിയാൽ പ്രവാസികളിൽ നല്ലൊരു വിഭാഗം അസ്വസ്ഥരാണ്. നല്ല സൗകര്യമുള്ള ആളുകൾ പോലും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെയും, അല്ലെങ്കിൽ മാനസിക നില തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. കൗൺസിലിംഗുകൾ നിരന്തരമായി നടത്തേണ്ട ആവശ്യം വരുന്നു ആളുകളെ രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഇത് നമുക്ക് ചർച്ചയാവേണ്ടതില്ലേ? എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ലോകം തന്നെ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എല്ലാവരും നിക്ഷേപം സുരക്ഷിതമെന്ന് കരുതി കോടിക്കണക്കിന് ഡോളറുകൾ നിക്ഷേപിക്കാൻ ശ്രമിച്ചിരുന്ന രാജ്യങ്ങളിലെ ബാങ്കുകളാണ് തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ആ തകർച്ചയുടെ അലയൊലികൾ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന മേഖലകളിലൊക്കെ വ്യാപിക്കുന്നു, അവിടങ്ങളിലും അത് നടക്കുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? അപ്പൊ നമ്മള് മറ്റ് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് പോലെ ഇസ്ലാമിക സമൂഹം, വിശുദ്ധ ഖുർആൻ കയ്യിലുള്ള ഒരു സമൂഹം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കയ്യിലുള്ള ഒരു സമൂഹം, അവർക്കെന്തുണ്ട് ഇതിന് പ്രതിവിധിയായി കാണിച്ചു കൊടുക്കുവാൻ? ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പം പല സാമ്പത്തിക വിദഗ്ധന്മാരും ഇതിന്റെ പ്രയാസങ്ങളെക്കുറിച്ച്, വരാൻ പോകുന്ന കടുത്ത പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാമെന്നല്ലാതെ ഇതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയാതെ പോകുന്നു. അവസാനം ഈ ഭൗതിക രംഗത്ത് തന്നെ ചിന്തിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ അടിത്തറയൊന്നും പരിചയമില്ലാത്ത ആളുകൾ പോലും പറയേണ്ടി വരുന്നു, പലിശരഹിതമായ ഒരു സാമ്പത്തിക ക്രമമാണ് സാമ്പത്തിക സുസ്ഥിതി ഉണ്ടാക്കുവാൻ സഹായകമായി തീരുക. അങ്ങനെ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ചർച്ചകൾ സജീവമാവേണ്ടുന്ന ഒരു സന്ദർഭമായിരുന്നു ഇത്. ആ സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ അറിവിന്റെ പരിധിയും പരിമിതിയും ഒക്കെ വെച്ചുകൊണ്ട് അത് പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ എവിടെയൊക്കെ ബാധിക്കുന്നുള്ള കാര്യങ്ങളിലേക്ക് മാത്രം സൂചിപ്പിക്കാനേ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. സാന്ദർഭികമായി പറയുകയാണ്, നമ്മൾ നമ്മുടെ അറിവും ബോധവുമൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ബദൽ സാമ്പത്തിക ക്രമം, ഇസ്ലാമിക സാമ്പത്തിക ക്രമമാണ് ലോകത്തിന്റെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കും പരിഹാരമായി സമർപ്പിക്കുവാൻ കഴിയുക എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന അവര് തന്നെ. കാരണം പലിശയുടെ തോത് കുറച്ചുകൊണ്ടുവന്ന് അവസാനം സീറോയിലേക്ക് എത്തിക്കുന്നതാണ് സാമ്പത്തിക സുസ്ഥിതി ഉണ്ടാക്കാൻ വഴി എന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്. ബ്രിട്ടനിൽ നിന്ന് വന്ന് ഇന്ത്യയിലെ ഡൽഹിയിൽ നടന്ന ഒരു സെമിനാറിൽ സംസാരിച്ച ആളും ഇന്ത്യക്ക് ഏറ്റവും ഫിറ്റാവുന്ന സാമ്പത്തിക ക്രമം പലിശരഹിതമായ സാമ്പത്തിക ക്രമമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് ഇസ്ലാമിക സാമ്പത്തിക ക്രമം എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് പലിശയില്ലാത്ത ഒരു സാമ്പത്തിക ക്രമമെന്നാ. പക്ഷേ പലിശരഹിതമായ ശരിയായ ഒരു സാമ്പത്തിക വ്യവസ്ഥ തന്നെ ഇസ്ലാമിന് ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാനുണ്ട്. അത് സമർപ്പിതമല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന ദുരന്തത്തിന്റെ ഭീകര ചിത്രമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക ക്രമവും അതേപോലെ തെറ്റായ ഊഹക്കച്ചവടത്തിന്റെയും ഒക്കെ പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കൃത്രിമമായ ഒരു സാമ്പത്തിക ക്രയവിക്രയം നടപ്പിലാക്കി. അത് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അത് നടന്നിരുന്നത് ദുബൈയിലായിരുന്നു എന്നല്ല, അതുകൊണ്ട് ദുബൈയിലെ ആളുകൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടായത്. ആശങ്ക ഉണ്ടായതെന്നല്ല, പല ആളുകളും കടുത്ത പ്രയാസങ്ങളിലേക്ക് എടുത്തറിയപ്പെട്ടിരിക്കുന്നു. പല കമ്പനികളും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അടുത്ത കാലത്തായി നിക്ഷേപമിറക്കിയ ആളുകളുടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട്. പല കമ്പനികളും ആയിരക്കണക്കിന് ആളുകൾ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കും ഇത്തരം ആശങ്ക വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴാണ് പിരിച്ചുവിടൽ ഭീഷണി വരിക എന്ന്. ഇത് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഒന്നാമതായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ ഒരു സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ മനസ്സിലാക്കി ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസികളുടെ സമൂഹം, ഒരു ദൈവത്തി സമൂഹം എന്ന നിലക്കൊക്കെ തന്നെ നമുക്ക് ഇസ്ലാമിന്റെ ഏത് പ്രശ്നങ്ങളാണോ സമൂഹം അനുഭവിക്കുന്നത്, സമൂഹം ഏത് രംഗത്താണോ പ്രതിസന്ധി നേരിടുന്നത്, ആ പ്രതിസന്ധി നേരിടുമ്പോൾ അവർ ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിന് എന്താണ് സമർപ്പിക്കാനുള്ളത് എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി നമ്മൾ സ്വയം അത് പഠിക്കുകയും പഠിച്ച് അതിന്റെ പ്രയോഗവൽക്കരണത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ ബന്ധപ്പെടുന്ന ആളുകളെ ബോധ്യപ്പെടുത്തുവാനും അതുവഴി നമ്മൾ ഇസ്ലാമിനെ തന്നെ പരിചയപ്പെടുത്തുവാനും ഒക്കെയുള്ള ഒരു അവസരമാക്കി ഇതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത് നടക്കുന്നത്. മറ്റൊരു ഭാഗത്ത് നമ്മൾ ഈ രീതിയിലുള്ള ആശങ്ക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ആളുകൾ ചിന്തിക്കാറുള്ളൂ എന്നുള്ള, അപ്പോൾ പോലും ചിന്തിക്കുന്നില്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്ത് ഞാൻ ഇവിടെ വന്ന് ദ്വീപിൽ വന്ന് ഇറങ്ങിയ പാടെ വ്യാപകമായി പതിച്ച പോസ്റ്റർ കണ്ടത് എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൽ ഇസ്ലാമിന്റെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സ്ഥാനത്ത് അവിടെയൊക്കെ വ്യാപകമായി പോസ്റ്റർ പതിച്ചിരിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി മുക്കിയ വെള്ളം ഈ മൗലിദ് ഫസ്റ്റിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ അന്വേഷിച്ച് നോക്കിയപ്പോ എവിടുന്നോ മുക്കി കുറച്ച് വെള്ളം കൊണ്ടുവന്നു, ആ വെള്ളത്തിൽ വേറെ വെള്ളം കൂട്ടി ആളുകൾക്ക് വിതരണം ചെയ്യാന്നല്ലയാ. ഇതൊക്കെയാണ് നമുക്ക് ചർച്ച എന്നുള്ളത് ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹവും ആദരവും ബഹുമാനവും ഉണ്ടാവേണ്ടതുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. ബഹുമാനം കൊണ്ട് ആദരവ് കൊണ്ടുമൊക്കെയാണ് ഇതുമൊക്കെ ചെയ്യുന്നത് എന്നും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ അതല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന ബോധമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ബോധമുണ്ടാക്കുവാൻ വേണ്ടി വിവരമുള്ളവർ ശ്രമിക്കാത്തത് കൊണ്ട് സമൂഹത്തെ ഇത്തരം കാര്യങ്ങളിൽ കെട്ടിപ്പിണഞ്ഞ് കിടക്കാൻ വേണ്ടി അവിടെ തന്നെ ഒതുക്കി നിർത്തുകയാണ്. അതല്ലായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. അറിവുള്ള ആളുകളെ അത് ബോധ്യപ്പെടുത്തുന്നുമില്ല. വിവരം അറിവില്ലാത്ത ആളുകളാകട്ടെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ് കൊണ്ട്, അത് നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളവരെ കളിയാക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ആളുകൾ എന്തെല്ലാമോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയേറെ അവർ സ്നേഹിക്കുന്ന റസൂലുള്ളാഹിനോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിക്കൊണ്ടുവന്ന സമൂഹത്തെ, ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ സാമൂഹിക പ്രശ്നങ്ങൾക്കും പ്രതിവിധി അവർക്ക് കാണിച്ചു കൊടുത്ത്, അത് പഠിപ്പിച്ചു കൊടുത്ത് ആ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ പഠിക്കേണ്ടിയിരുന്നത്. അപ്പൊ നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് ആശങ്കയുണ്ടാവും. അപ്പോഴേ ആളുകൾ ചിന്തിക്കുള്ളൂ. നമ്മുടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിൽ വേറെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പ്രവാസ ജീവിതത്തിനിടയിൽ ഇത്തിരി കാശും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ആളുകൾ അവരെ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചുള്ള ചെലവും ഒരു ജീവിതക്രമവും ഉണ്ടാക്കുന്നതിന് പകരം കിട്ടിയതൊക്കെ കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ മലയാളികൾക്കിടയിൽ പോലും ഉണ്ടായിട്ടില്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ ജോലി നഷ്ടപ്പെട്ടാൽ ഒരുപാട് വർഷക്കാലം കുടുംബവും, കുടുംബം എന്ന് പറഞ്ഞാൽ ഇനി ഒരുപക്ഷെ എന്റെ ഭാര്യയും കുട്ടികളും കൂടുണ്ടെങ്കിൽ തന്നെ കുടുംബം പൂർണ്ണമാകുന്നില്ല. മറ്റു നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഒക്കെ വിട്ടേച്ചുകൊണ്ട് ഒരുപാട് അസ്വസ്ഥത പേറിക്കൊണ്ട് പ്രവാസ ജീവിതം നയിച്ചിട്ട് ഒരു ജോലി അങ്ങ് നഷ്ടപ്പെട്ടാൽ ഒരു മാസം പോലും നാട്ടിൽ ജീവിക്കുവാനുള്ള ചുറ്റുപാടില്ലാതെയാണ് പോകുന്നതെങ്കിൽ എന്തിനാ ഈ പ്രവാസം? നമ്മൾ ഇതൊക്കെ സഹിച്ചിട്ട് അപ്പൊ അത്തരത്തിലുള്ള യാതൊരു പ്ലാനിങ്ങും ഇല്ലാതിരിക്കുകയും കിട്ടിയത് കൊണ്ടൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു എന്നല്ല, ദൂർത്തിന്റെയും ദുർവ്യയത്തിന്റെയും സ്തംഭങ്ങളായി നമ്മൾ തന്നെ മാറിപ്പോകുന്നില്ലേ എന്ന് നമ്മൾ ആത്മവിചാരം നടത്തേണ്ടുന്ന സന്ദർഭമാണിത്. ഇതുപോലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതില്ലേ നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന്? നമ്മുടെ ആളുകൾ പലപ്പോഴും പലരും 5 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ 10 ലക്ഷത്തിന്റെ കളിയാണ് അവർ കളിക്കുക. ഒരു വീട് നിർമ്മാണം കഴിയുന്നതോടുകൂടി അത്രയും കാലം അധ്വാനിച്ചതും വരാനിരിക്കുന്ന ഒരു 10 വർഷത്തേക്ക് അധ്വാനിക്കേണ്ടതിന്റെ കൂടി കടബാധ്യത വരുത്തിക്കൊണ്ടാണ് നമ്മൾ വീടുണ്ടാക്കുക. ഒരു വിവാഹം മകളുടെയോ മകന്റെയോ കഴിച്ചു കൂട്ടണമെങ്കിൽ അതുവരെ അധ്വാനിച്ചതും പിന്നീട് അധ്വാനിക്കാൻ പോകുന്ന 10 വർഷത്തിന്റെ കൂടി ലോൺ എടുത്തുകൊണ്ടാണ് അത് നടപ്പിലാക്കുക. ഇത് ആർഭാടത്തിന്റെയും പൊങ്ങച്ച പ്രകടനത്തിന്റെയും ഒക്കെ ഒരു വേദിയാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാറില്ലേ? എന്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ടല്ല ഞാൻ പറയുന്നത്, നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഭാഗത്ത് നിന്ന്, നമ്മൾ ബന്ധപ്പെടുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നൊക്കെ ഇത്തരം ഒരവസ്ഥ ഉണ്ടാകാറില്ലേ? അങ്ങനെ ചെയ്യുന്ന ആളുകളെ ബോധവൽക്കരിക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതും നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മളാരും അങ്ങനെയൊന്നുമല്ല. നമ്മൾ നല്ല പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ എന്റെ വരുമാനത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്, ഞാൻ എന്റെ വരുമാനത്തിനനുസരിച്ചാണ് എന്റെ കുടുംബത്തെ പുലർത്തുന്നത്, ഞാൻ എന്റെ വരുമാനത്തിന്റെ തോതനുസരിച്ച് മാത്രമാണ് ഞാൻ വീടുണ്ടാക്കുന്നത്, ഞാൻ വിവാഹം കഴിക്കുന്നത്, അതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. സത്യവിശ്വാസികൾ എന്ന നിലക്ക് അവർ തന്റെ സഹോദരങ്ങളെ കൂടി ഇതൊക്കെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ? വിശ്വാസികളുടെ പണി എന്താ? അവരവരവരുടെ സ്വാർത്ഥ ലോകത്ത് ജീവിക്കുന്ന ഒരു സമൂഹമല്ലല്ലോ. അവർ അവരുടെ ചുറ്റിലും ജീവിക്കുന്ന അവരുടെ ബന്ധുമിത്രാദികൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും അയൽവാസികൾക്കിടയിലും ആരൊക്കെയായവർ ബന്ധപ്പെടുന്നോ ആ മുഴുവൻ മനുഷ്യർക്കിടയിലും നന്മയുടെ പ്രചാരകരും പ്രയോക്താക്കളുമായി കാണപ്പെടേണ്ട ആളുകളാണല്ലോ നമ്മൾ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കാണുമ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ നേരത്തെ ഇവിടെ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ദുനിയാവിൽ തന്നെ മൊത്തം നമ്മുടെ പരദേശിയെ പോലെയാണെന്ന് പറഞ്ഞു. 4 ദിവസം ഉണ്ട് എപ്പോ എന്ന് പറയാൻ കഴിയില്ല, എപ്പോ തിരിച്ചു പോകേണ്ടവരാണ് എന്ന്. അതിന്റെ മുമ്പേ വിസ ക്യാൻസലാക്കി എന്ന് പറയുമ്പോൾ നല്ല നിങ്ങൾ പോയിപ്പോ എന്ന് ഇവിടുത്തെ അധികാരികൾ പറയുമ്പം തന്നെ പോകേണ്ട നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ തന്നെയാ, എല്ലാ കാലവും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഇപ്പൊ കിട്ടുന്ന റിയാല് എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും, ആ റിയാലിന് ഇപ്പൊ കിട്ടുന്ന മൂല്യവും കിട്ടും, നാട്ടിലെ റുപ്പീസ് അത്ര അധികം കിട്ടും എന്ന് കണക്കൂട്ടിക്കൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാട്ടിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ചില പ്ലാനിങ്ങൾ നമ്മൾ നടത്തേണ്ടത്, നമ്മൾ നാട്ടിൽ കുടുംബത്തിന്റെ ചെലവ് ചെലവഴിക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ വ്യക്തമായൊരു പ്ലാനിങ് വേണം. നമ്മൾ അവിടേക്ക് കാശ് അയച്ചു കൊടുക്കുമ്പം ആ ഇന്നിപ്പോ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കയ്യിൽ പോലും വേണം മൊബൈൽ. എന്തിനാ മൊബൈൽ? ആ മൊബൈൽ വേണം എന്നല്ല കുട്ടി പറയുന്നത്, എനിക്കൊരു മൊബൈൽ വേണം ഉപ്പ, അല്ലെങ്കിൽ എനിക്കൊരു മൊബൈൽ വേണം ഇക്കാക്ക, ആരാണോ ഗൾഫിലുള്ള അവരോട് വിളിച്ചു പറയുന്നത്. എനിക്ക് ഇന്ന നമ്പർ മൊബൈൽ വേണമെന്നാ പറയുന്നത്, നമ്പറാ പറയുന്നത് മൊബൈലിന്റെ. ആയിരക്കണക്കിന് ദിർഹംസ് അല്ലെങ്കിൽ നൂറുകണക്കിന് റിയാലുകൾ വിലയില്ല മൊബൈലുകളുടെ നമ്പറുകൾ പഠിച്ചു വെച്ചിരിക്കും നമ്മുടെ നാട്ടിലെ ആളുകൾ. നാട്ടിൽ ഇങ്ങനെ ചെത്തിപ്പൊളിഞ്ഞ് നടക്കാൻ വേണ്ടി അതിനിടയിൽ ചെറിയ കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് പോലും എന്തിനാ അവർക്ക് മൊബൈൽ? ഇങ്ങനെ തുടങ്ങി എന്താണോ നാട്ടിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നാട്ടിൽ നിന്ന് ആവശ്യപ്പെടുന്നതൊക്കെ കൊടുത്തയച്ചുകൊണ്ടിരിക്കുക. അത് കുടുംബിനിയായാലും കുട്ടികളായാലും ബന്ധുക്കളായാലും ഒക്കെ ആവശ്യവും അനാവശ്യവും വേർതിരിക്കാതെ ഇവിടെ ജീവിക്കുന്ന ആളുകൾ അവരുടെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ ചെലവ് ചെയ്ത് തീർക്കാൻ വേണ്ടി എന്താണോ വേണ്ടത്, അവരവിടെ ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കുന്നതാണല്ലോ, ഞാനിവിടെയാവുമ്പോൾ എന്താണോ ചോദിക്കുന്നതൊക്കെ കൊടുത്തേക്ക്, വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നോക്കൂല. അത് കുട്ടികളാണോ, കുട്ടികൾക്ക് ആവശ്യമുണ്ടോ മൊബൈൽ? പണ്ടൊക്കെ കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ചിരുന്നു, മൊബൈൽ ഉപയോഗിച്ചിട്ട് ആവശ്യമില്ല എന്ന് മാത്രമല്ല അതുകൊണ്ടൊക്കെയുള്ള ദുരന്തങ്ങൾ ഇന്ന് നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇടക്കിടക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ക്യാമറയുള്ള മൊബൈലുകളും അതുപോലുള്ള മറ്റ് ചെറിയ ചെറിയ ക്യാമറകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നഗ്ന ദൃശ്യങ്ങൾ ബാത്റൂമുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കിടപ്പ് മുറികളിൽ നിന്നൊക്കെ രഹസ്യമായി പകർത്തി ഓരോ കമ്പനികൾക്ക് അതല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകൾക്ക് വിറ്റ് കാശാക്കിയിട്ട് നടക്കുന്നത് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുള്ളതാണ്. ഹൈസ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ ഇതിനെയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നാട്ടിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആരാ ഇതുണ്ടാക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം, ആരാ ഇത് കൊടുക്കുന്നത്? ഇപ്പൊ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ, ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ വലിയ വലിയ ക്രിമിനൽ സംഘങ്ങളല്ല ഇതൊന്നും ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ള ആളുകൾ ഇവിടെ നിന്ന് ജീവിച്ച് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് നമ്മുടെ മക്കൾക്കും നമ്മുടെ അനുജന്മാർക്കും നമ്മുടെ ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവരത് ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് ചെയ്തു കൂട്ടുന്ന വേലകളാണിത്. ഒട്ടും അതിശയോക്തിയില്ലാത്ത കാര്യങ്ങളായി അടുത്ത ദിവസങ്ങളിലായി പല പ്രദേശങ്ങളിലും, പ്രദേശങ്ങളുടെ പേര് ഇപ്പൊ പറയുന്നില്ല, അത് പറഞ്ഞാൽ പല പ്രദേശത്തെ ആളുകൾക്കും പ്രയാസമുണ്ടാവും, ചിലപ്പോൾ എനിക്ക് തന്നെ പ്രയാസാവൂലേ. അപ്പൊ അതുകൊണ്ട് പല നാട്ടിലെയും ആളുകൾ ആ രീതിയിലൊക്കെ ദുരുപയോഗം ചെയ്യാൻ അവസരമുണ്ടാക്കുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് സാമ്പത്തിക ദുർവിനിയോഗം നടക്കുന്നു കാശിങ്ങനെ ഉള്ളത് കൊണ്ട്, അതിനെക്കുറിച്ചൊരു ബോധവുമില്ല. ഒരു മനുഷ്യനൊരു സംഭവം പറഞ്ഞത് ഇങ്ങനെ ഓർക്കുകയാണ്, ഒരാൾ നാട്ടിലേക്ക് പോയ സമയത്ത് അയാൾക്ക് ഇവിടെ നിന്ന് അധ്വാനിക്കുന്നതിനുള്ള വില പോലും നാട്ടിലുള്ള ആളുകൾക്ക് കാശിനെ കുറിച്ചില്ല. അവർ ചോദിക്കുന്ന കാശ് ഇവിടെ നിന്ന് അയക്കുന്നു, അപ്പോൾ അവർക്ക് പ്രശ്നമില്ല. അയാൾ നാട്ടിൽ പോയ സമയത്ത് നാട്ടിലയാൾ മാർക്കറ്റ് പോയി മീൻ വാങ്ങാൻ, മാർക്കറ്റ് പോയ സമയത്ത് അയാൾ മീനിന് വില ചോദിച്ചു 250 രൂപ ഒരു കിലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ ആശങ്കിച്ച് നിൽക്കുക, ഇത് വാങ്ങണോ? 250 രൂപ ഒരു കിലോ കൊടുത്തിട്ട് വാങ്ങണമെന്ന് അയാൾക്കൊരു ആശങ്ക. അയാളിങ്ങനെ തരിച്ച് നിൽക്കുന്നതിന് സമയത്ത് ബൈക്കിൽ സ്വന്തം അനുജൻ, ഇയാൾ അയച്ചു കൊടുത്ത കാശ് കൊണ്ട് നാട്ടിൽ ചെലവഴിക്കുന്ന അനുജൻ അപ്പുറത്തൂടെ വരുന്നു, മറ്റൊരു മത്സ്യക്കച്ചവടക്കാരുടെ അടുത്ത് നിർത്തുന്നു, കിലോവിന്റെ വില ചോദിക്കുന്നു, 2 കിലോ തൂക്കാൻ പറയുന്നു, തൂക്കുന്നു, കാശ് കൊടുക്കുന്നു, അയാൾ പോകുന്നു. ഇത് നേരത്തെ സംഭവിക്കുന്നൊരു ചിത്ര. ഈ അധ്വാനിക്കുന്നവന് ഈ കാശ് ചെലവഴിക്കുമ്പോണ്ടാകുന്ന മാനസികാവസ്ഥ പോലും ഇല്ലാതെ നാട്ടിലാളുകൾ കാശ് ചെലവഴിക്കുക. ആരുടെ കാശ? ഇവൻ അയച്ചു കൊടുക്കുന്ന കാശ് ഉപയോഗിച്ചിട്ടാ. എന്തുകൊണ്ടാണ് വരുന്നത്? അത് അവർക്ക്, അവരെ നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല, കാശിന്റെ വില ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. അവര് കരുതുന്നു ഒരു റിയാല് കൊടുത്താൽ ഇപ്പൊ എത്രയാ, നേരത്തെ 100, 105 എന്നൊക്കെ പറഞ്ഞാൽ 130, 135 റുപ്പീസ് വരെ കിട്ടുന്ന ഒരു സാധനമാണ് അവരായിരിക്കുന്നു. ഇപ്പൊ ഒരു റിയാലിന് എത്ര പൈസയല്ലേ, പിന്നെ എന്താ എനിക്ക് കളിക്കുന്നതിന്? നാട്ടിലുള്ളവൻ ചിന്തിച്ചു പോവുക, ഇതങ്ങനെയല്ല എന്നും അങ്ങനെ ചെലവഴിക്കേണ്ടതല്ല എന്നും ഇതെപ്പോഴും കിട്ടുന്നതല്ല എന്നും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. കാശ് എങ്ങനെ വിനിയോഗിക്കണം, ഇതിങ്ങനെ ദൂർത്തടിച്ച് തീർക്കാനുള്ളതാണോ, അല്ലെങ്കിൽ ആവശ്യത്തിനല്ലാതെ അനാവശ്യത്തിനും ആർഭാടത്തിനും പൊങ്ങച്ച പ്രകടനത്തിനും ഒക്കെ വേണ്ടി? പൊങ്ങച്ച പ്രകടനം വേറൊരു സംഭവമല്ലേ നാട്ടിൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി വിമർശിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങളെ, അതേപോലെ ദൂർത്തിനെയും ദുർവ്യത്തെയും ഒക്കെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലേ, ഇന്നൽ മുബദ്ദിരീന ഖാനു ഇഖ്വാനു ശയാത്തീൻ എന്നല്ലേ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്. ദുർവ്യം ചെയ്യുന്ന ആളുകൾ പിശാചിന്റെ കൂട്ടാളികളാണ് എന്നൊക്കെ തന്നെ. എന്നാൽ അതിനൊന്നും നമുക്ക് യാതൊരു തലസാക്ഷിക്കുത്തുമില്ലാതെ ആളുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുക. അപ്പുറത്ത് അവനുണ്ടാക്കിയ വീട്ടിൽ എത്ര നിലയുണ്ടോ അത്ര നില വേണം, അവനിട്ടിരിക്കുന്ന മാർബിൾ എങ്ങനെയാണ് അതിനപ്പുറം വില കൂടിയ മാർബിൾ നമുക്കിടണം, അവൻ ഗ്രനേറ്റായിട്ടതെങ്കിൽ അവനിട്ടതിനേക്കാൾ വില കൂടിയത് എനിക്കിടണം, അവന് നാല് ബെഡ്റൂമാണെങ്കിൽ എനിക്ക് ആറെണ്ണം വേണം, അവന്റെ വീട്ടിനകത്ത് നാല് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ആറ് വേണം. ഇത് ചില ടോയ്ലറ്റുകളൊന്നും തുറക്കാൻ വരെ ഇല്ലാന്നല്ല പല വീടുകളിലും, കാരണം അതിനുള്ളിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല, ആകെ മൂന്നോ നാലോ ആളല്ലേ ഉണ്ടാവുക. ഇപ്പൊ ഓരോരുത്തരുടെയും കുട്ടികൾ എണ്ണം ചോദിക്കാതിരിക്കുന്ന ആളാണ് നല്ലത്. മൂന്നെത്തിയാൽ തന്നെ വളരെ കൂടുതലായി പോയ പോലെ ഒരാശങ്കയാണ്, നാലായ വളരെ കൂടി, അഞ്ചായ പറയേണ്ടതില്ല, അതൊന്നും ഉണ്ടാകാനുള്ള സാധ്യത തന്നെ ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് ഒന്നും രണ്ടും നിലയുള്ള വീടുകൾ, അഞ്ചും ആറും റൂമുകളുള്ള വീടുകൾ, എട്ടും പത്തും റൂമുകളുള്ള വീടുകൾ. എന്തിനായി ഇതുണ്ടാക്കുന്നതെന്ന് ആലോചിക്കുന്നില്ല. അങ്ങനെ അവിടെ ഉപയോഗിക്കാതെ കിടക്കുന്ന റൂമുകളും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരുപാട് ഏരിയകൾ എന്നെ വീട്ടിലുണ്ടാവും. വൃത്തിയാക്കാൻ പോലും അത് പരിചരിക്കാൻ പോലും സ്വന്തം കയ്യിൽ വേറെ ആളെ നിർത്തിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഇത്ര നമ്മളത് ഉണ്ടാക്കുക. നമുക്ക് താമസിക്കാൻ ഇവിടെ മസ്കത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇത്തിരി ഒരു സൗകര്യം ജീവിക്കാനുണ്ട്, റൂമിന്റെ വാടകയിലൊക്കെ സൗകര്യം ഇത്തിരി ഉള്ളത് കൊണ്ട് ഇത്തിരി സൗകര്യം ജീവിക്കുന്നുണ്ടാവും. പക്ഷേ ദുബൈയിലൊക്കെ ജീവിക്കുന്ന ആളുകളെ കടന്നുറങ്ങുന്ന കോലം കണ്ടാൽ അവന്മാരൊക്കെ നാട്ടിലുണ്ടാക്കി വീട് അങ്ങനത്തെ ആയിരിക്കും. എട്ടും പത്തും ആളുകൾ റൂമിൽ, ഒരു ബാത്റൂമിന്റെ മുമ്പിൽ ക്യൂ നിന്നിട്ടായിരിക്കും പോവുക. പക്ഷെ നാട്ടിൽ പോയാലോ, അവന്റെ വീട്ടിൽ 16 ബാത്റൂം ഉണ്ടെങ്കിൽ എന്താ കാര്യം, അവന്റെ ജീവിതം മുഴുവൻ എവിടെയാ ചെലവഴിക്കുന്നത്? ഇതൊക്കെ ചെലവഴിച്ച് സഹിച്ചിട്ട് ആടെ പോയിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. വീട് വേണം സൗകര്യത്തിനും കൂടെ അവരവർക്ക് ജീവിക്കാനല്ലേ. അതിലപ്പുറം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പരിധി വിട്ടുകൊണ്ട് ചെയ്യും, അത് ദൂർത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കല്യാണം കഴിക്കണം, ആ കല്യാണത്തിന് അതിൻ്റെതായ ഒരു രീതിയും സ്വഭാവം ഉണ്ടാകണം. കാശുണ്ടല്ലോ എന്ന് കരുതി അത് ദൂർത്തിന്റെയും ദുർവ്യത്തിന്റെയും തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരുന്നു. മാത്രമല്ല നേരത്തെയൊക്കെ നമുക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ആശങ്ക മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മറുപടി പറയേണ്ടി വരുമെന്ന ആശങ്കയ്ക്കപ്പുറം നമ്മൾ തന്നെ ഗുരുതരമായ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക. ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ആളുകൾക്ക് ആശങ്ക തുടങ്ങിയിരിക്കുന്നു. പ്രവാസികൾക്കിടയിൽ മൊത്തത്തിലൊരു ആശങ്ക തുടങ്ങിയിരിക്കുന്നു, എന്താപ്പൊ സംഭവിക്കാന്നറിയില്ലല്ലോ, ഇന്നിങ്ങനെ പോകുന്നുണ്ട്, നാളെ എന്റെ ജോലി പോകുമോ കച്ചവടം പോകുമോ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. ഈ ചിന്തിക്കുന്ന അവസ്ഥയിലെങ്കിലും നമ്മൾ ആത്മപരിശോധന നടത്തണം. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ആവശ്യത്തിനല്ലാതെ നമുക്ക് കിട്ടുന്ന കാശ് നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ, നമ്മുടെ കുടുംബത്തെ നമ്മൾ അങ്ങനെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ, അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിലായാലും അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം ആവശ്യത്തിന് കഴിക്കണം വേണ്ട എന്നല്ല, പക്ഷെ അത് വേസ്റ്റ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. പണ്ടൊക്കെ ആളുകൾക്ക് ഒരു പിടി ചോറ് കളയുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രയാസം ഉണ്ടായിരുന്നു. ഒരു പിടി ചോറ് കളയുക എന്ന് പറഞ്ഞാൽ കൈയൊക്കെ ഭക്ഷണം കഴിച്ച് വൃത്തിയാക്കാനൊക്കെ പഠിപ്പിച്ചില്ല. ഇന്ന് കൈ വൃത്തിയാക്കുന്നുണ്ടാവും, പ്ലേറ്റിൽ രണ്ടാൾക്ക് കഴിക്കാനുള്ളത് ബാക്കി കളയുന്നുണ്ടാവും, വെച്ച പാത്രത്തിൽ കിച്ചണിൽ വേറെ ഉണ്ടാവും. അതിലൊക്കെ നമുക്ക് അതിൻ്റെതായ ഒരു പ്ലാനിങ് ഇവിടെ ആയാലും നാട്ടിലായാലും നമുക്കുണ്ടോ? നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കുന്നുണ്ട്. വേസ്റ്റ് ആക്കുന്ന കാര്യമൊക്കെ പറയുമ്പം നമ്മൾ ഓർക്കേണ്ട ചില സംഗതികളുണ്ട്. ഇപ്പം ഇവിടെ എങ്ങനെയെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ അറിയാവുന്ന പ്രദേശത്ത് പല ലേബർ ക്യാമ്പുകളിലും അരപ്പട്ടിനിയും മുഴുപ്പട്ടിനിയുമായി കഴിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നല്ല. അവിടെ നിന്ന് മുനിസിപ്പാലിറ്റിയുടെ ഒരു പുതിയ നിയമമുള്ളത് കൊണ്ട് ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കുന്നതിന് പ്രത്യേകമായ ഒരു പദ്ധതി അവർ തയ്യാറാക്കിയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള KYCCയുടെ പ്രവർത്തകർ വൻകിട ഹോട്ടലുകളിൽ നിന്ന് പാർട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ശേഖരിക്കുന്ന ഭക്ഷണങ്ങൾ ലേബർ ക്യാമ്പുകളിൽ ആർത്തിയോടുകൂടി വാങ്ങിക്കഴിക്കുന്ന ഒരുപാട് മനുഷ്യരും അവിടെ ഉണ്ടെന്നല്ല. ഈ പ്രതിസന്ധി കൂടി വന്ന് ഒരുപാട് ആളുകൾക്ക് ജോലി കൂടി നഷ്ടപ്പെട്ടപ്പം പല ലേബർ ക്യാമ്പുകളിലും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഹോട്ടലുകളിൽ നിന്ന് ബാലൻസ് വരുന്ന ഭക്ഷണം, വൻകിട ഹോട്ടലുകളിൽ പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ ധാരാളം ഭക്ഷണം ഉണ്ടാവും, അത് ശേഖരിച്ച് കൊണ്ടുപോയിട്ട് അത് കാത്തിരിക്കുന്ന ആളുകൾ. നമ്മളൊന്ന് ഓർത്തു നോക്കുക, ഒരു നേരം പോലും നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ കിടന്നുറങ്ങുവാൻ പോലും സ്ഥലം നിഷേധിക്കപ്പെട്ട് ഗ്രൗണ്ടുകളിൽ കിടന്നുറങ്ങേണ്ടി വരുന്ന ആളുകൾ. ഓരുള്ളത് ഗൾഫിലാ, നാട്ടുകാർ പറയുമ്പോ എന്താ ഗൾഫിലല്ലേ ആളുള്ളത്. അപ്പൊ ഈ ഗൾഫിലാണ് എന്നതിന്റെ തന്നെ മറ്റൊരു ചിത്രം എങ്ങനെ ഉണ്ട്? അത് അത്ര ഘട്ടമായി ബന്ധമില്ലാത്ത ആളുകൾ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ വളരെ ഒത്തൊപ്പിച്ച് ഇവിടുന്ന് ജീവിച്ചു പോകുന്ന ആളുകളും നാട്ടിലേക്ക് എത്തുമ്പോൾ വാടകത്തെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് ചെത്തിപ്പൊളിച്ച് നല്ല സ്പ്രേ അടിച്ചിട്ട് ഒരു രണ്ട് മാസം അങ്ങോട്ട് അടിച്ചു പൊളിക്കും, അത് കഴിയുമ്പോഴേക്ക് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റിന്റെ കാശ് കടം വാങ്ങേണ്ടി വരികയും ചെയ്യും. അങ്ങനെ ഒരു ചിത്രമുണ്ട്. തീരെ ദുരിതമനുഭവിക്കുന്ന, ഇവിടെ തന്നെ ജീവിക്കാൻ പോലും കഷ്ടപ്പെടുന്ന ആളുകൾ ഒരു ഭാഗത്ത്, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുടുംബം പുലർത്തിപ്പോകുന്ന ആളുകൾ തന്നെ നാട്ടിൽ പോകുന്ന രണ്ടു മാസം വാടകയ്ക്കെങ്കിലും കാറെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബൈക്കെങ്കിലും, പറ്റിയെങ്കിൽ കാറ് ഇല്ലെങ്കിൽ ബൈക്കെങ്കിലും എടുത്തിട്ട് ആ ഉള്ള രണ്ടു മാസം അങ്ങോട്ട് പൊളിക്കുക എന്നുള്ളതാണ്. ആ ഒരു മാനസികാവസ്ഥ ആളുകൾക്കില്ലേ? എന്തിനാണ് നമ്മൾ പൊളിക്കുന്നത്? നമ്മൾ നമ്മുടെ കയ്യിൽ പെട്രോൾ അടിക്കാൻ കാശുള്ളവനാണ് വണ്ടി വാങ്ങേണ്ടത്. അതിന് വരുമാനമില്ലാത്ത ആളുകൾ നടന്നു പോകേണ്ടി വരും, അല്ലെങ്കിൽ സൈക്കിള് വാങ്ങിയിട്ട് ചവിട്ടേണ്ടി വരും, ചവിട്ടി തിരിയുന്ന സൈക്കിള്. കുറച്ച് ആളുകൾ ചിലപ്പോ ഗൾഫിലുള്ളവരെന്താ സൈക്കിൾ മുക്കുന്നതെന്ന് ചോദിക്കുന്നല്ലോ. നമ്മളെടുത്ത് കാശുണ്ടേ വാങ്ങാം. കാശുള്ളവൻ അവന്റെ ഐശ്വര്യം കാണിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കഴിഞ്ഞാൽ കാശുള്ളവന് അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ളപ്പോൾ വണ്ടി വാങ്ങേണ്ടതല്ല, ഉള്ളവനാണ് വാങ്ങേണ്ടത്. ഉള്ളവനെ പോലെ ഇല്ലാത്തവൻ മത്സരിക്കാൻ ശ്രമിക്കേണ്ടതില്ലല്ലോ. പല തട്ടുകളിലാണ് ആളുകൾ ഉണ്ടാവുക, പല വരുമാനക്കാരായ ആളുകളാണ് ഉണ്ടാവുക. അവരവരുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ശീലം. ബൈക്ക് വാങ്ങാൻ കഴിയുന്നവൻ ബൈക്ക്, സൈക്കിള് മാത്രമാണ് വാങ്ങാൻ കഴിയുന്നതെങ്കിൽ അവൻ സൈക്കിള്, കാറ് വാങ്ങാൻ കഴിയുന്നവനത് വാങ്ങിക്കൊള്ളട്ടെ. അത് കഴിയാത്തവൻ അവൻ വാങ്ങിയിട്ടുണ്ട് കാറെങ്കിൽ എനിക്കും വാങ്ങണം. എന്തിനാ നമ്മൾ വാശി പിടിക്കുന്നത്? ആരോടാ നമ്മൾ ഈ വാശി പിടിക്കുന്നത്? എന്താ ഈ വാശി പിടിക്കുന്നതിൽ കാര്യം? നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പ്രവാസം എന്ന് പറയുന്നത് ദുനിയാവിലെ മൊത്തം ജീവിതത്തെക്കുറിച്ച് തന്നെ നേരത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞതുപോലെ ദുനിയാവിലെ ജീവിതം തന്നെ എപ്പോഴും അവസാനിപ്പിച്ചു പോകേണ്ടത് അതിൻ്റെയും മുമ്പോ പിമ്പോ ആയിട്ട് അവസാനിപ്പിച്ചു പോകേണ്ട നമ്മുടെ ഈ പ്രവാസം, ഈ പ്രവാസ ജീവിതത്തിനിടയിലും ഇത്തിരി പ്ലാനിംഗ് ഒക്കെ നമുക്കുണ്ടാകണം. ഇനി ഈ പ്ലാനിംഗ് ഒക്കെ ഉണ്ടാവണം എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാണ്, പ്രവാസത്തെക്കുറിച്ച് വേറൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ തന്നെ മരിക്കുന്നതുവരെ ജീവിക്കേണ്ട ഒരു നാടായി നമ്മൾ കാണരുതെന്നുള്ള ആ വിഷയത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ട വിധം ജീവിക്കുവാൻ, ആർദ്ധവത്തോടുകൂടി ജീവിക്കുന്ന ഭൂപ്രദേശത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ശബ്ദിക്കുവാൻ, അവൻ കാണുന്ന തിന്മകൾക്കെതിരെ അവന് സാധ്യമാവുന്ന രീതിയിൽ പ്രതികരിക്കുവാൻ, ഇതിനെല്ലാം സൗകര്യമുള്ള ഒരു നാട്ടിൽ നിന്ന് വന്ന് ഒരു സൗകര്യവുമില്ലാത്ത, നേരെ ചൊവ്വേ വായി തുറന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു നാട്ടിൽ എന്നും ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ടോ? അത് വേറൊരു വശവും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ പ്രവാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി ഇവിടെ തന്നെ നിൽക്കണം ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആശങ്ക ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ആളുകൾ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭീതിയുടെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. ആത്മഹത്യ ചെയ്യാന്നുള്ളത് അതിശോക്തിയല്ല. അങ്ങനെ ചില ആത്മഹത്യകൾ ഇപ്പോ ഈ അടുത്ത ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. അതേപോലെ പലരും ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകളെ അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അവർക്ക് കൗൺസിലിംഗ് ഒക്കെ നടത്തി അവരെ തിരിച്ചുകൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരുന്നുണ്ട്. നിരന്തരമായി മാനസിക നില തെറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇനി എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജോലി നഷ്ടപ്പെടുന്നു എന്ന ആശങ്ക വരുമ്പോൾ തന്നെ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും. ഒരു ജോലി അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ കച്ചവടം അങ്ങോട്ട് നഷ്ടപ്പെടുന്നു, നഷ്ടത്തിലാവുമെന്ന് തോന്നുമ്പോൾ വല്ലാത്ത ഒരു ആശങ്ക. എന്തിനായിട്ടാണ് നമ്മൾ ഒരു താൽക്കാലികമായി ജോലി അന്വേഷിച്ച് അല്ലെങ്കിൽ കച്ചവടം തേടി ഇവിടെ എത്തി, ഇവിടെ കുറച്ച് ചുറ്റുപാടൊക്കെ കണ്ടപ്പോ കുറച്ചുകൂടെ നിന്നു, നാളെ പിറ്റേന്ന് നഷ്ടപ്പെട്ടാൽ പോകട്ടെ, നമ്മൾ എന്തിനാ പഠിക്കുന്നത്, എങ്ങോട്ടാകുമ്പോൾ പോകണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ജീവിക്കുന്നതിലും കുറച്ചുകൂടി ഒരു സത്യവിശ്വാസിക്ക് ആർദ്ധവത്തോടുകൂടി അവന്റെ കാര്യങ്ങളൊക്കെ പറയാനും ചെയ്യാനും പറ്റാത്ത നാട്ടിലേക്കൊന്നും അല്ലല്ലോ. അതിലേറെ കടുത്ത നിയന്ത്രണങ്ങളുള്ള പ്രദേശത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് തിന്മകളെ, നാട്ടിലെ ഏത് തിന്മകളെയും ഏത് അക്രമങ്ങളെയും വായകൊണ്ട് പറയണമെങ്കിൽ നമുക്ക് കഴിയല്ലോ. അതൊന്നും കഴിയാത്ത നാട്ടിൽ തന്നെ നമ്മൾ പിടിച്ചു തൂങ്ങി നിൽക്കണം, നമ്മൾ ചിന്തിക്കേണ്ടയില്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ആശങ്ക ഉണ്ടാവില്ല, നാളെ പിറ്റേന്ന് ജോലി പോയാൽ അല്ലെങ്കിൽ കച്ചവടം നഷ്ടപ്പെട്ടാൽ നാട്ടിൽ പോയി ജീവിക്കേണ്ടവനാണ് ഞാൻ, എനിക്ക് അവിടെ പോയി തന്നെ അധ്വാനിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം, കേരളത്തിലെ സ്ഥിതി എന്തായിരുന്നു? കേരളത്തിൽ നിന്ന് കേരളത്തെ ഗൾഫ് പോലെ കണ്ട് വണ്ടമ്മളിങ്ങനെ പറയുന്നത്, പക്ഷെ ഇന്ന് വളരെ വ്യാപകമായി ഒരു പ്രദേശത്തും നാട്ടിലെ ആവശ്യത്തിന് നാട്ടിൽ നമ്മുടെ തന്നെ വീട്ടിൽ ആവശ്യത്തിന് എന്തെങ്കിലും ജോലി ഉണ്ടോ ചെയ്യാൻ ആരുണ്ടോ? ആളില്ല നാട്ടിൽ ജോലി ചെയ്യാനുള്ള ആളുകളില്ല. പല കാര്യത്തിനും ആളുകൾ ഉണ്ടാവില്ല. നാട്ടിൽ തന്നെ നമുക്ക് പലതും ചെയ്യാൻ കഴിയില്ലേ? ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അത് എപ്പോൾ നടപ്പിലാക്കാൻ പറ്റും അതിന് ആ രീതിയിലുള്ള പ്ലാനിങ് നമ്മൾ നാട്ടിൽ നടത്തണം. അതല്ല ഇവിടെ എനിക്ക് ജോലി നഷ്ടപ്പെട്ട എനിക്ക് ജീവിതം തന്നെ ഇല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ആളുകൾ മാനസിക നില തെറ്റിപ്പോകുന്നത്, ആളുകൾക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാവേണ്ടയില്ല. നമ്മൾ അങ്ങനെ ആശങ്കിക്കേണ്ടതില്ല. എന്തിനാ നമ്മൾ ആശങ്കിക്കുന്നത്? നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നാട്ടിൽ പോയി അവിടെ ജീവിക്കാൻ പറ്റും, പറ്റേണ്ടതുണ്ട് നമ്മൾ ചിന്തിക്കണം. അതല്ല പോകേണ്ടതുമാണ് നമ്മൾ ചിന്തിക്കണം. ഒരു വക സാധ്യമെങ്കിൽ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ പോയി ജീവിക്കേണ്ടവരാണെന്ന് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ശരിയായ നമ്മുടെ കുടുംബ സെറ്റപ്പും നമ്മുടെ ബന്ധുമിത്രാദികളും ഒക്കെയായി നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിറവേറ്റുവാൻ, കുടുംബ മിത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി ഇടപഴകുവാൻ, അവരുമായി ഒന്നിച്ച് ജീവിക്കുവാൻ, അതിൻ്റെതായ രീതിയിൽ ജീവിക്കേണ്ടത് ആദ്യമേയല്ലേ? അപ്പൊ നമ്മൾ നാട്ടിൽ പോയിക്കൂടാത്തെന്നാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയാ ആളുകൾ ചിന്തിച്ചു പോകുന്നത്. നാട്ടിലേക്ക് പോകാനേ പാടില്ല, എന്ത് സംഭവിച്ചാലും ഇവിടം വിട്ട് പോയിക്കൂടാണ്. എന്തിനാ അങ്ങനെ ആലോചിക്കുന്നത്? ആ ചിന്ത വരുമ്പോൾ ടെൻഷൻ വരുന്നു. ഇവിടം വിട്ടാൽ ആകെ തകർന്നു പോയിരുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നിരുന്നു കൊണ്ട് വരുന്നതിന് മുമ്പ് നാട്ടിലല്ലേ ഉണ്ടായിരുന്നത്? വരുമ്പോൾ നമ്മൾ എന്താ കൊണ്ടുവന്നിരുന്നത്? പണ്ട് ആളുകൾ പറയാറുണ്ട് പ്ലാസ്റ്റിക്കിന്റെ മേലും ഒരു അച്ചാറിന്റെ ബോട്ടിലും കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്ന്, ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയതൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുപോയതല്ലേ? ഒരുപാട് കാശും ഒരുപാട് സാധനങ്ങളും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ? ഇങ്ങോട്ട് കൊണ്ടുവന്നതിനേക്കാൾ എത്രയോ ഇരട്ടി കൊണ്ടുപോയില്ലേ? പിന്നെ എന്തിനാ നമ്മൾ ബേജാറാറുണ്ട്? അപ്പൊ അങ്ങനെ ഒരു ബേജാറും ഉണ്ടാവാതിരിക്കേണ്ടതുണ്ട്. അപ്പൊ വല്ലാതെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടല്ല നമ്മൾ വന്നത്. അപ്പൊ അതുകൊണ്ട് തിരിച്ച് നാളെ പോകേണ്ടി വന്നാൽ എന്നതിന്റെ പേരിലും നമ്മൾ ആശങ്കിക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള ആശങ്കകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതക്രമം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ വിശ്വാസപരമായുള്ള കരുത്ത് തന്നെയാണ് അതിന് മറുമരുന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിക്കൊണ്ടുവന്ന ഒരു സമൂഹത്തിന് എവിടെയും ജീവിക്കാൻ ഒരു പ്രശ്നം അവർക്കുണ്ടായിരുന്നില്ല. നാട് വിടേണ്ടി വരുമ്പോൾ നാട് വരുന്നു. അവർ നാട് വിട്ട് എന്തിനാ? നാട്ടില് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഗതിയില്ലാതപ്പോ അവർ നാട് വിട്ടു. തിരിച്ചു വരാൻ സൗകര്യം കിട്ടും വന്നു. ഇപ്പൊ പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ കൂടുതലായി പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ കോലം മാറിപ്പോകുന്നുണ്ട് എങ്കിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, സഹാബത്തെ കിറാമിന്റെ ജീവിതമൊക്കെ പഠിക്കുവാൻ അതിനുകൂടി സമയം ചെലവഴിക്കേണ്ടതുണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതക്രമം പഠിക്കുമ്പോൾ ജീവിതത്തിലെ സാമ്പത്തിക അച്ചടക്കം പഠിപ്പിച്ച ഒരു സമൂഹം വളർത്തിക്കൊണ്ടുവന്ന സമൂഹത്തിന്റെ പ്രത്യേകതയായിരുന്നില്ല അത്, സാമ്പത്തിക അച്ചടക്കമുള്ള സമൂഹം. അതുകൊണ്ട് തന്നെ അവർ സംതൃപ്തരായിരുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന ഒരു മനസ്സ്. ആ തൃപ്തിപ്പെടുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സുണ്ടാവുന്ന ഒരു ഐശ്വര്യം ഉണ്ടാവുന്നത് എന്താണോ ലഭ്യമായതിലപ്പുറം 10 കിട്ടുകയിൽ 100 എന്ന് ചിന്തിക്കുന്ന മനസ്സിന് പകരം ആ ഉള്ളതിൽ സംതൃപ്തി ഉണ്ടാകുക. കൂടുതൽ നേടാൻ വേണ്ടി ശ്രമിക്കണം, ശ്രമിക്കേണ്ടെന്നല്ല, നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കേ തന്നെ ഏതവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ ഒരു സംതൃപ്തി, ആ സംതൃപ്തി നേടിക്കൊണ്ടാണ് പുതിയത് നേടാൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇതിൽ അസ്വസ്ഥനായിക്കൊണ്ടല്ല നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. ദുനിയാവിൽ അങ്ങനെ കാര്യങ്ങൾ നോക്കി കാണേണ്ടതുള്ളൂ. നമ്മുടെ ജീവിതം ശാശ്വതമായ ജീവിതം അപ്പുറമല്ലോ. ഇവിടെ ഒരു പരദേശിയെ പോലെയാണ് വന്നത് എന്ന് വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അത് വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട എന്താ? ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ഒരു ജീവിതം, ശാശ്വതമായ ജീവിതം പരലോകത്താണ്. അപ്പൊ ഈ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവന്ന ഒരു സമൂഹമില്ലേ? ആ സമൂഹം എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്തും സമർപ്പിക്കുവാൻ സന്നദ്ധമായിക്കൊണ്ട് നാടും വീടും വിട്ട് പോകേണ്ടി വരുമ്പോൾ നാടും വീടും വിട്ട് പോകാൻ സന്നദ്ധമാകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനും സന്നദ്ധമായ ഒരു സമൂഹമായി മാറുമ്പോൾ അവരുടെ ജീവിതം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കേണ്ടി വരുമ്പോൾ, ജീവൻ തന്നെ പണയപ്പെടുത്തേണ്ടി വരുമ്പോൾ ജീവൻ തന്നെ വിട്ടുകൊടുക്കാൻ സന്നദ്ധമാകുന്നു. ആ രീതിയിലുള്ള ഒരു സംസ്കാരമല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? നമ്മൾ ഈ ഐഹിക ജീവിതത്തെക്കുറിച്ച്, ദുനിയവിയായ ജീവിതത്തെക്കുറിച്ച് വല്ലാതെ ഭയാശങ്കകൾ കൊണ്ടുനടക്കേണ്ട കാര്യമല്ലല്ലോ. എന്തിനാ നമ്മൾ കൊണ്ടുനടക്കുന്നത്? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ കാഴ്ചപ്പാടെന്താ? നമ്മൾ അള്ളാഹുവിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങിയവരല്ലേ? ഇന്നല്ലാഹു അസ്തറാമിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും
ബിഅന്നലഹുമുൽ ജന്ന എന്നല്ലേ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന് നമ്മുടെ ജീവധനാദികൾ വിട്ടുകൊടുത്തിട്ട് സ്വർഗം പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ രംഗത്തെ എന്തെല്ലാം തകർച്ചകൾ ഉണ്ടായാലും അവർക്ക് ആശങ്ക ഉണ്ടാവില്ല. അവർ ഈ തകർച്ചക്കിടയിലും സഹനത്തോടുകൂടി നിലയുറപ്പിച്ചുകൊണ്ട് അവരുടെ സ്വന്തത്തിനും അവരുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്നവരായിക്കൊണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് സ്വാർത്ഥം പരികളായി മാറാതെ അവർ ഈ ഭൂമിയിൽ തന്റെ സഹജീവികൾക്ക് മനുഷ്യർ മാത്രമല്ല മറ്റെല്ലാ ജീവികൾക്കും ഗുണമുള്ളവരായി ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം ലക്ഷ്യം വെക്കുന്ന ഒരു സംഘത്തിന് എവിടെയാണ് ആശങ്ക ഉണ്ടാകുന്നത്? അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു വികാരം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്. എന്റെ ഈ ജീവിതം ഞാൻ കൊടുത്തിട്ട് സ്വർഗം വാങ്ങാൻ തീരുമാനിച്ചയാളാ, പിന്നെ എനിക്കെന്തിനാ ആശങ്ക? എപ്പോഴാണ് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞാൻ അങ്ങോട്ട് പോകുന്നത്? അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എനിക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗം ലക്ഷ്യം വെച്ച് പോകുമ്പോൾ എനിക്ക് അള്ളാഹുവിന്റെ ദീനിന് ഏറ്റവും കൂടുതൽ സേവിക്കാൻ കഴിയുന്ന ഭൂപ്രദേശം എവിടെയാണോ അവിടെ ജീവിച്ചുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മവിചാരം നടത്തിക്കൊണ്ടിരിക്കേണ്ടത് അവരെവിടെ ഏത് നാട്ടിൽ ഏത് ഭൂപ്രദേശത്ത് ജീവിക്കുമ്പോഴും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇപ്പോൾ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചു പോകുമ്പോൾ എനിക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിന്റെ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വർഗം എനിക്ക് ഉറപ്പാണ് എന്ന് പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിലേക്ക് പോകാൻ നമുക്ക് കഴിയുമോ? അതല്ലെങ്കിൽ ഈ ദുനിയാവിന്റെ പിന്നാലെ കെട്ടിപ്പണങ്ങി ഇവിടുത്തെ ദുനിയാവിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടി വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയതുപോലെ ഇങ്ങനെ അതിങ്ങനെ എണ്ണിക്കണക്കാക്കി അതെന്നും നിലനിൽക്കുന്നതാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോകാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ലദി ജമാ മാലം ബദ്ദദ യക്തബു അന്ന മാലഹു അഖ്ലദ എന്ന് പറഞ്ഞതുപോലെ കിട്ടിയ ധനങ്ങളെ ഒരുമിച്ച് കൂട്ടി അതിങ്ങനെ എണ്ണിക്കണക്കാക്കിക്കൊണ്ടിരുന്ന് അതെന്നെന്നും നിലനിൽക്കുന്നതാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഭൗതികതയുടെ പിന്നാലെ ഓടിപ്പോകേണ്ടവരാണോ നമ്മൾ? അതിന്റെ തന്നെ ആളുകളായി അതിന്റെ തന്നെ വക്താക്കളായി അതിന്റെ അത് കൂടുതൽ കൂടുതൽ നേടിയെടുക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നവർ മാത്രമായി ജീവിക്കേണ്ടവരാണോ? അതല്ലെങ്കിൽ നമുക്ക് നേടിത്തരുന്ന ഈ ദുനിയവിയായ വിഭവങ്ങളൊക്കെ തന്നെയും ഇതിന്റെ സാക്ഷാൽ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. സർവശക്തനായ നാഥൻ ഭൗതിക വിഭവങ്ങൾ എനിക്ക് നൽകുന്നത്, എന്റെ ജീവിതം തന്നെ നൽകിയിരിക്കുന്നത് പരീക്ഷണാർത്ഥമാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനുഷ്യനെ കുറിച്ച് എന്താ പറഞ്ഞത്? അവൻ പരീക്ഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട അവരെ അവനൊരു പരീക്ഷണശാലയിലുള്ളത്, ആ പരീക്ഷണത്തിന്റെ ഭാഗമാണ് ഭൗതിക വിഭവങ്ങളും. നമുക്ക് എന്തെല്ലാം ഭൗതിക വിഭവങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു പരീക്ഷണമല്ലേ? ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചോന്നല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്? കൂടുതൽ കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൗതിക വിഭവങ്ങൾ കൂടുതലായി നമുക്ക് ലഭ്യമാകുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടവരാകുന്നു, കൂടുതൽ ആലോചിക്കേണ്ടവരാകുന്നു. ഞാൻ പരീക്ഷിക്കപ്പെടുകയാണ് കൂടുതൽ, ഈ കിട്ടുന്നതൊക്കെ പരീക്ഷിക്കപ്പെടുന്നിടത്ത് ഞാൻ വിജയിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക വേണ്ടി നമ്മൾ പരിശോധിക്കാറുണ്ട്. അങ്ങനെ നമ്മളെന്താ ചിന്തിക്കുക? എന്തെങ്കിലും കൂടുതൽ കിട്ടാത്തത് ചിന്തിക്കല്ലേ ചെയ്യുക. അതല്ലാതെ ഈ കിട്ടിയതൊക്കെ ഞാൻ വിനിയോഗിക്കുന്നതിൽ ഞാൻ രക്ഷപ്പെടുമെന്ന് ആലോചിക്കാറുണ്ടോ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എന്ത് കിട്ടുമ്പോഴും എന്ത് സൗകര്യങ്ങൾ ലഭിക്കുമ്പോഴും എന്ത് ഭൗതിക വിഭവങ്ങൾ കൂടുതലായി ലഭ്യമാകുമ്പോഴും ഞാൻ ഇവിടെയൊക്കെ പരീക്ഷിക്കപ്പെടുകയാണ്, ഈ പരീക്ഷയിലൊക്കെ ഞാൻ വിജയിക്കുന്നുണ്ട്, എനിക്ക് എന്ത് കിട്ടുമ്പോഴും ഞാൻ എന്ത് നേടുമ്പോഴും അനുവദനീയമായ വഴിയിലൂടെ മാത്രമേ ഞാൻ നേടുന്നുള്ളൂ, അള്ളാഹു അനുവദിക്കാത്ത അള്ളാഹുവിന്റെ പരിധികൾ വിട്ടുകൊണ്ട് ഞാനൊന്നും നേടുന്നില്ല എന്ന് സമാധാനിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിധി വിട്ടുകൊണ്ട് ഞാനൊന്നും വിനിയോഗിക്കുന്നില്ല, ചെലവഴിക്കുന്നതും പരിധിയിൽ നിന്നുകൊണ്ടാണ് എന്ന് സമാധാനിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് ആ രീതിയിൽ നാം നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ടിരിക്കുക, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഈ പരിശോധന നിരന്തരമായി നടത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയമുണ്ടാകും. രണ്ടിടത്തുള്ള വിജയത്തിന് വേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസറത്തനോ ഫിൽആഖിറത്തി ഹസന. അതാദ്യത്തെ ഭാഗം മാത്രം പ്രാർത്ഥിക്കുന്നവന് ലാ ഖലാഖ ലഹുനോ, ഒരു വിഹിതവും കിട്ടൂലാന്നല്ലേ പറഞ്ഞത്? ദുനിയാവിൽ മാത്രം പ്രാർത്ഥിച്ചാൽ രണ്ടും കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദുനിയാവിലും കിട്ടണം ആഖിറത്തിലും കിട്ടണം നന്മ. ഈ രണ്ട് നന്മയും നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ജീവിത വിഭവങ്ങൾ വിനിയോഗിക്കുന്നിടത്തും ജീവിത വിഭവങ്ങൾ നേടുന്നിടത്തുമൊക്കെയുള്ള സൂക്ഷ്മത ഉണ്ടാവുകയും ആത്മപരിശോധന നടത്തിക്കൊണ്ട് അത് കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുമ്പോൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. ചില ചിതറിയ ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയായിരുന്നു. ആ ചിന്തകൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഈ രംഗങ്ങളിലൊക്കെ ചില സൂചനകൾ മാത്രം നൽകിയതാണ്. ഈ സൂചനകൾ വെച്ചുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ പോരായ്മകളുണ്ട് അത് തിരുത്താൻ ശ്രമിക്കുകയും അതോടൊപ്പം ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമം എന്നത് ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തുവാനും അത് കൂടുതൽ പഠനവിധേയമാക്കുവാനും ഒക്കെയുള്ള സന്ദർഭമായി ലോകം മുഴുക്കെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടങ്ങളിൽ വിശേഷിച്ചും നമ്മൾ സമയം കണ്ടെത്തുകയും അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകം തന്നെ അടക്കി വാഴാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മുതലാളിത്ത ശക്തികളാണ് ലോകത്ത് തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയല്ലാത്ത ഒരു നിയമവ്യവസ്ഥക്കും ശാശ്വതമായ നിലനിൽപ്പില്ല എന്നും മനുഷ്യനിർമ്മിതമായ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥ എന്ന് പറഞ്ഞാല് അത് ഏത് വ്യവസ്ഥയായാലും ആകെ കുറഞ്ഞ കാലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അതും പടച്ച തമ്പുരാൻ സിദ്ധിച്ച ഒരു മനുഷ്യൻ, അവന്റെ പരിമിതമായ ബുദ്ധിയും ചിന്തയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകൾ പരിഗണിക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന നിയമത്തിന് ഒരുപാട് പരിധികളില്ലേ? ആ നിയമവും ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഈ മനുഷ്യനെയും മറ്റ് എല്ലാ ജീവജാലങ്ങളെയും എല്ലാ അചേതന വസ്തുക്കളെയും സൃഷ്ടിച്ച, നമുക്ക് മുമ്പുള്ളവരെ മുഴുവൻ സൃഷ്ടിച്ച, നമുക്ക് ശേഷമുള്ളവരെ സൃഷ്ടിക്കാൻ പോകുന്ന ആ പടച്ച തമ്പുരാൻ തന്നെയല്ലേ മനുഷ്യനെങ്ങനെ ജീവിക്കണം എന്ന് പറയേണ്ടത്? മനുഷ്യനെങ്ങനെ അവന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യണമെന്ന് പറയേണ്ടത്? ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അത് ഇല്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ സർവശക്തനായ നാഥൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രാപഞ്ചികമായ നിയമവ്യവസ്ഥ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് എങ്കിൽ, എല്ലാ നിയമവും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും സഞ്ചരിക്കുവാൻ ചില സഞ്ചാരപഥങ്ങൾ നിർണയിച്ചിട്ടുണ്ട് എങ്കിൽ, എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ട് എങ്കിൽ, ഈ വ്യവസ്ഥയിൽ എവിടെയെങ്കിലും ഒന്ന് താളം തെറ്റിയാൽ, ഏതെങ്കിലും ഒരു ഗോളം ഒരൽപ്പം അകലുകയോ അടുക്കുകയോ ചെയ്താൽ പ്രപഞ്ചത്തിന്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമായേക്കാവുന്ന വിധത്തിൽ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ, ഈ പ്രപഞ്ചത്തിന്റെ ഘടനയിൽ മനുഷ്യന്റെ കൈകടത്തലുകളോ മനുഷ്യന്റെ തീരുമാനങ്ങൾ അനുസരിച്ചോ അല്ല സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളൊക്കെയും ചലിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇവിടെ കാറ്റും മഴയും മഞ്ഞും എല്ലാം പടച്ച തമ്പുരാന്റെ തീരുമാനപ്രകാരമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ആ പടച്ച തമ്പുരാൻ തന്നെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് എന്ത് നിയമമാണ് വേണ്ടത്, അവന്റെ സാമ്പത്തിക രംഗത്ത് എന്ത് രീതിയാണ് അവൻ സ്വീകരിക്കേണ്ടത്, സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ അടിസ്ഥാനങ്ങൾ അവനെ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നും അതിലേക്കുള്ള അടിസ്ഥാന തത്വങ്ങൾ അതിലുണ്ട്. ഈ അടിസ്ഥാന തത്വങ്ങൾ വെച്ചുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ പഠനം നടത്തി നമ്മുടെ മുമ്പിൽ ഇതിനെയെല്ലാം തന്നെ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുമുണ്ട്. ഓരോ കാര്യത്തിനും എന്ത് രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് അതത് കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാർ ആ കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നും വളരെ വിപുലമായ രീതിയിൽ തന്നെ സാമ്പത്തിക രംഗത്ത് ഗവേഷണ പഠനങ്ങൾ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥിതികളല്ല ഇവിടെ മനുഷ്യനെ എങ്ങനെ സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കിക്കൊടുക്കേണ്ടത്, മറിച്ച് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് തന്നെയാണ് സമ്പത്ത് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ഇവിടെ പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക ക്രമത്തിന് തകർച്ചയാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തകർച്ച മാത്രമേ അതിലുണ്ടാവൂ. അതിനപ്പുറമുള്ള ഒരു സാമ്പത്തിക ക്രമമാണ് മനുഷ്യനെ സാമ്പത്തിക രംഗത്ത് സുസ്ഥിതി ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് മാത്രമേ അത് കഴിയുകയുള്ളൂ എന്നും വിശുദ്ധ ഖുർആനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മളത് പഠിക്കുകയും നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം പ്രതികൂലമായുണ്ടാകുന്ന സാഹചര്യങ്ങളെയും അവസ്ഥകളെയും തരണം ചെയ്യുവാൻ എന്താണ് വഴിയെന്ന് നമ്മൾ ആത്മവിചാരം നടത്തിക്കൊണ്ടിരിക്കുകയും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള ഈമാനികമായ കരുത്തിനോടൊപ്പം പ്രായോഗികമായ പരിശീലനം കൂടി നേടിക്കൊണ്ട് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ജീവിതത്തിൽ ഇത്തിരി അടുക്കും ചിട്ടയും ഒക്കെ സംവിധാനിച്ചുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളുടെ ഗൗരവം കുടുംബത്തെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബജറ്റിന്റെ താളം പലപ്പോഴും തെറ്റിക്കുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലാതെ ഇല്ലായ്മയായിരിക്കും എന്നതുകൊണ്ട് നമ്മുടെ കുടുംബിനെയും കുട്ടികളെയും വിശേഷിച്ചും നമ്മൾ നാട്ടിലുള്ളവരാണെങ്കിലും ഇവിടെയുള്ളവരാണെങ്കിലും സാമ്പത്തിക അച്ചടക്കം പഠിപ്പിക്കുകയും സാമ്പത്തിക അച്ചടക്കം ഒരു ശീലമാക്കി മാറ്റുകയും ചെയ്യുവാൻ കഴിയേണ്ടതുണ്ട്. അവരെ കൂടി അത് പരിശീലിപ്പിച്ചുകൊണ്ട് ഈ രംഗത്ത് ഏത് പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും ഏത് പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും സന്തോഷപൂർവ്വം തരണം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ പഠിക്കുവാനും നടപ്പിലാക്കുവാനും സർവശക്തനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ നാഥ, നിന്റെ ദീനന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ വീഴ്ചകളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ നാഥ. എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാനുള്ള കരുത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ നാഥ. മാനസികമായി തകർന്നു പോകുന്ന പതറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ നീ എത്തിക്കരുതേ നാഥ. എല്ലാ അവസ്ഥകളെയും തരണം ചെയ്യാൻ ഞങ്ങൾക്ക് നീ കരുത്ത് നൽകണമേ നാഥ. എല്ലാ രംഗത്തും ഞങ്ങൾക്ക് നീ സുസ്ഥിതി കൈവരിക്കുവാൻ അവസരം നൽകണമേ നാഥ. നിന്റെ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസികളായി ജീവിച്ച് വിശ്വാസികളായി മരിക്കുവാൻ നീ ഞങ്ങൾക്ക് അവസരമേകണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നാഥ. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ. അവരുടെ രോഗം നീ ശമിപ്പിച്ചു കൊടുക്കണമേ നാഥ. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ സാലിഹായ ഉദ്ദേശ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളിർക്ക് സേവനം ചെയ്യുവാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ നാഥ. മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ കുടുംബത്തെയും കുട്ടികളെയും ഞങ്ങൾക്ക് നീ കൺകുളിർന്ന് നൽകുന്നവരാക്കണമേ നാഥ. ഞങ്ങൾക്കൊരു പരീക്ഷണ വസ്തുവാക്കി മാറ്റരുതേ നാഥ. സാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തഖാ വല്ലഫാ വൽഗിന. اللهم انا نعوذ بك من الشر كله عاجله واجله ما علمنا منه ما لم نعلم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم صل على سيدنا وبارك وسلم.
ദേവജനകൾ അന്വേഷിക്കാൻ ഉണ്ടെങ്കിൽ അന്വേഷിക്കാം.